ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരദാസ് റീഡിംഗ് റൂം. വരദയുടെ വായനാ മുറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാധവിക്കുട്ടിയുടെ ഒരു ചെറുകഥയാണ് വായിക്കാൻ പോകുന്നത്. അപ്പോൾ മാധവിക്കുട്ടിയുടെ ചെറുകഥ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, വളരെ നല്ല ക്യൂട്ട് കഥകളാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ തലേന്നാൾ, അതാണ് കഥയുടെ പേര്, കല്യാണത്തിൻ്റെ തലേന്നാൾ. അപ്പോൾ കല്യാണത്തിൻ്റെ തലേന്നാളെന്ന് പറയുമ്പോൾ വളരെ എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു ദിവസമായിരിക്കും. അതിപ്പോൾ വധുവിനാണെങ്കിലും വരനാണെങ്കിലും വീട്ടിലെ കുടുംബാംഗങ്ങൾക്കാണെങ്കിലും ഈവൻ വീട്ടിലെ പണിക്കാർക്കാണെങ്കിൽ പോലും വളരെ സന്തോഷമുള്ള എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു ദിവസമാണ് കല്യാണത്തിൻ്റെ തലേന്നാൾ. അപ്പോൾ ഇവിടെ ഒരു തറവാട്ടിലെ ഒരു കല്യാണം നടക്കാൻ പോവുകയാണ്. അതിൻ്റെ തലേ ദിവസത്തെ കുറച്ച് സംഭവങ്ങളാണ് കല്യാണത്തിൻ്റെ തലേന്നാളെന്ന ചെറുകഥയിൽ പറയുന്നത്, മാധവിക്കുട്ടി പറയുന്നത്. അപ്പോൾ അപർണയാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. അപർണ, അപർണയെ നമുക്ക് അപ്പു എന്നാണ് വിളിക്കുന്നത്. കഥയിൽ അപ്പു എന്ന പലയിടത്തും സംബോധന ചെയ്യുന്നുണ്ട്, അപ്പു എന്ന്. അപർണയാണ് ആള്. പിന്നെ അപർണയുടെ അമ്മ നാരായണി. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് നമ്മൾ കഥയുടെ കേന്ദ്ര കഥാപാത്രങ്ങളെന്ന് പറയാം. അപ്പോൾ എന്താണ് അപർണയുടെ കല്യാണത്തലേന്നുള്ള വിശേഷങ്ങൾ നമുക്ക് നോക്കാം. കല്യാണത്തിൻ്റെ തലേന്നാൾ. അലമാരി തുറന്ന് 14-ാമത്തെ തവണ തൻ്റെ വിവാഹസാരി സന്ദർശകർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അപർണ. അപ്പോഴാണ് അപർണ വെപ്പുകാരൻ്റെ ഉച്ചത്തിലുള്ള വിളിച്ചു പറയൽ കേട്ടത്. കോയമ്പത്തൂരിൽ നിന്ന് പൂവെത്തി. അപ്പൂട്ടിയെ, പൂവെത്തിട്ടോ, മുല്ലപ്പൂവ്. അപർണ കസവ് സാരി കട്ടിലിലേക്ക് എറിഞ്ഞുകൊണ്ട് പൂമുഖത്തേക്ക് ഓടി. ഒരു പഴയ ടാക്സി കാറിൽ നിന്ന് വെപ്പുകാരനും മറ്റു ചിലരും കൂടി പൂക്കുട്ടകൾ പുറത്തേക്ക് എടുക്കുന്നുണ്ടായിരുന്നു. ചാക്കുകൊണ്ട് കെട്ടിയ പുതുക്കുട്ടകൾ. വെപ്പുകാരൻ വിളിച്ചു പറഞ്ഞു, 2 അല്ല 3 അല്ല 4 അല്ല 9 കൊട്ട നിറച്ച് പൂവ്. അയാളുടെ ആഹ്ലാദ തിമർപ്പിൽ ചുവന്ന നീണ്ട പല്ലുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. അയാൾ ഒരു കുട്ടയുടെ ആവരണം പറിച്ചു നീക്കി. ജമന്തിയുണ്ട്, അയാൾ പറഞ്ഞു. പൊളിക്കേണ്ട അച്യുതാ, പൊളിച്ചാൽ നാളേക്കെല്ലാം കരിയും, അപർണ പറഞ്ഞു. നാളെ അപ്പുട്ടിയുടെ തലയിൽ അച്യുതൻ മാല കെട്ടി പൂ ചൂടിച്ചു തരാട്ടോ. പന്തലിൽ ജോലി ചെയ്യുന്നവരൊക്കെ ചിരിച്ചു. നിങ്ങൾക്ക് മാല കെട്ടാനും അറിയോ അച്യുതനായരെ? തോമസ് മാസ്റ്റർ ചോദിച്ചു. നിങ്ങൾക്ക് വെപ്പ് മാത്രമേ നിശ്ചയുള്ളൂ എന്ന് ഞാൻ കരുതിയത് അച്യുതനായരെ. മാല കിട്ടാൻ നിങ്ങൾ എപ്പോഴാ പഠിച്ചേ? നങ്ങേലി ബ്രാഹ്മണിയുടെ അടുത്ത് നിങ്ങൾ ട്യൂഷന് പോയിരുന്നോ? ഇതാ തോമസ് മാഷെ, നിങ്ങൾ തോന്നിയാസം പറഞ്ഞാലേ അത് കേട്ടോണ്ടിരിക്കൊന്നുമില്ല കേട്ടോ ഈ അച്യുതൻ. കുട്ടിയെ, ഞാനെന്തേ ഇപ്പോൾ ഒരു തോന്നിയാസം പറഞ്ഞത്? കുട്ടി സാക്ഷിയല്ലേ? കുട്ടി എന്നെ പറയൂ, ഞാൻ തോന്നിയാസം വല്ലതും പറഞ്ഞോ? ആ പറഞ്ഞ മറുപടി ഒന്നും പറഞ്ഞില്ല. പൂക്കുട്ടകൾ ജോലിക്കാർ ഓരോരുത്തരായി കിഴക്കേ മുറിയിലേക്ക് കൊണ്ടുപോയി. അപർണ സന്തോഷത്തോടെ അവരെ മുറിയിലേക്ക് അനുഗമിച്ചു. കിഴക്കേ മുറിയിൽ പൂ വയ്ക്കണ്ട കേട്ടോ, മുത്തശ്ശി പറയുണ്ടായി. കിഴക്കേ മുറിയിൽ അതിരാവിലെ സൂര്യൻ വരില്ലേ, അതുകൊണ്ട് വടക്കേ അറയിൽ വയ്ക്കുകയാണ് നല്ലത്. എടുത്തോളൂ അച്യുത, വടക്കേ അറയിൽ നല്ല പുത്തൻ പരമ്പ് വിരിച്ച് അവിടെ വെച്ചാൽ മതി. കുറച്ച് വെള്ളവും തളിക്കണം കേട്ടോ. ഇക്കണ്ട പൂവൊക്കെ മാല കെട്ടാൻ ആരുള്ളത്? വടക്കുപുറത്തെ ആരുടെ ശബ്ദ കേൾക്കണേ? അത് മാരാത്തെ സ്ത്രീകളാ, അവരെ വിളിച്ച് മാല കെട്ടാൻ പറയുക. എല്ലാവരും ഇന്ന് ഇവിടെ ഉണ്ടിട്ട് പോയാൽ മതി എന്നുകൂടി പറയണം കേട്ടോ. വീട്ടിൽ മുല്ലപ്പൂവിൻ്റെയും ജമന്തിയുടെയും കാട്ടു തുളസിയുടെയും സുഗന്ധങ്ങൾ നിറഞ്ഞു. അപ്പോൾ കല്യാണത്തിൻ്റെ തലേന്നാൾ വളരെ ആഹ്ലാദഭരിതമായ ഒരു അന്തരീക്ഷമാണ് അപർണയുടെ തറവാട്ടിൽ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, നാരായണി എവിടെ? നാരായണി ആരാണ്? ഞാൻ ആദ്യം പറഞ്ഞു, അപർണയുടെ അമ്മയാണ് നാരായണി. അപ്പോൾ മുത്തശ്ശി, മുത്തശ്ശി എന്ന് പറയുമ്പോൾ നാരായണിയുടെ അമ്മ. മുത്തശ്ശി ചോദിക്കുകയാണ്, നാരായണി എവിടെ? നാരടി അമ്മ എവിടെ പോയി? മേലെ എഴുകാൻ പോയോ? നാരായണി അമ്മയെ ഓടിൻ്റെ ശേഷം ഞാൻ കണ്ടിട്ടില്ല. അമ്മ ചാത്തപ്പുരയുടെ പിന്നിലെ നിൽക്കണുണ്ട്, അപർണ പറഞ്ഞു. ചാത്തപ്പുരയുടെ പിന്നിപ്പോൾ നിൽക്കണത് എന്തിനാ? അവിടെ കാടും പടലും ആണ്, പാമ്പ് കടിക്കും. പോയി വിളിക്കുക അച്യുത. എന്താ ഈ നാരായണിക്ക്? എൻ്റെ ഈശ്വര, നാളെ ഒരു മംഗളകർമ്മം നടക്കാൻ പോവാണ്. വീട്ടിലാകെ വിരുന്നുകാരാ. അവള് ചാത്തപ്പുരയുടെ പിന്നിൽ പോയി നിൽക്കുക, ആളുകൾ എന്താ വിചാരിക്കുക? ആളുകൾ എന്താ വിചാരിക്കുക? നാരായണി അമ്മയുടെ സൂക്കേട് മാറിയിട്ടില്ല എന്ന് വിചാരിക്കും. 10 കൊല്ലം ചികിത്സ ചെയ്തിട്ടും സൂക്കേട് മാറിയില്ല എന്ന് വിചാരിക്കും. അല്ലാണ്ടെന്താ? മിണ്ടാതിരിക്ക അച്യുത, നീ പോയി അവളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരൂ. അമ്മയ്ക്ക് ഭ്രാന്ത് മാറിയിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയും. എന്തിനാ അത് അമ്മമ്മ രഹസ്യമാക്കി വെക്കണേ? അപർണ ഉറക്കി ചിരിച്ചുകൊണ്ടാണ് ഇത് ചോദിച്ചത്. നിന്നെ കല്യാണം കഴിക്കുന്ന ആളുടെ വീട്ടുകാരെയും അത് അറിയിക്കണമെന്നാണോ നീ പറഞ്ഞുകൊണ്ട് വരണത്? ഭ്രാന്തിൻ്റെ മോളെ സ്വബോധമുള്ള ഒരു കല്യാണം കഴിക്കുമോ? ഒന്നും ഒളിച്ചു വെക്കണത് എനിക്കിഷ്ടമല്ല. എന്നാൽ ഇപ്പൊ തന്നെ നീ അവർക്ക് കമ്പി അടിച്ചോളൂ കേട്ടോ, നിന്റെ അമ്മയ്ക്ക് ഭ്രാന്താന്ന്. അകത്ത് പോയിരിക്ക, പന്തലിൽ നീ ചെല്ലരുത്. വധു ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കണതേ കുറച്ചില്ല, ആളുകളെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അപർണ വീണ്ടും തൻ്റെ കമനീയമായി അലങ്കരിച്ച കിടപ്പുമുറിയിൽ പ്രവേശിച്ചു. അയൽക്കാരായ സ്ത്രീകൾ അവളുടെ വസ്ത്രങ്ങളെടുത്ത് തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ടിരുന്നു. തൻ്റെ അമ്മ തല താഴ്ത്തിക്കൊണ്ട് മുറ്റത്തേക്ക് വന്നു കയറുന്നത് അപർണ കണ്ടു. അവൾ വീണ്ടും മുറിയുടെ പുറത്തേക്ക് ഓടി. അമ്മ എവിടെയായിരുന്നു? ഞാൻ കൊളക്കോഴിയെ നോക്കായിരുന്നു. നാരായണി, നീ ഒന്നും പറയാണ്ട് അകത്ത് പോയിരിക്ക. കൊളക്കോഴിയെ കാണാൻ പോയിന്നൊന്നും നീ ആരോടും പറയണ്ട കേട്ടോ. പറയില്ല അമ്മേ, ഞാൻ കൊളക്കോഴിയെ പറ്റി പറയില്ല. നാരായണി, നീ മേലെ കഴിക്കോ? ഇല്ല അമ്മേ. എന്നാൽ നീ അപ്പുനെയും കൂട്ടി കുളത്തിൽ പൊയ്ക്കോള. ശരി അമ്മേ. അപർണ തൻ്റെ അമ്മയുടെ കൂടെ കുളത്തിലേക്ക് നടന്നു. അശോകമരത്തിൻ്റെ ചുവട്ടിൽ ചൂരൽ കസേരകളിൽ ഇരുന്നിരുന്ന അമ്മാമന്മാർ എഴുന്നേറ്റു. അപ്പോൾ നമ്മുടെ അമ്മാവന്മാർ വരെയാണ് അപർണയുടെ അമ്മാവന്മാർ. അപർണയുടെ അമ്മാവന്മാരെന്ന് പറയുമ്പോൾ നാരായണിയുടെ, അതായത് അപർണയുടെ അമ്മ നാരായണിയുടെ സഹോദരന്മാരാണ് അമ്മാവന്മാർ. ഇപ്പോഴോ നാരായണി, നിങ്ങൾ നിൻ്റെ ഗുണത്തിന് എല്ലാം ചെയ്തിരിക്കണേന്ന് ബോധ്യമായില്ലേ? 2 ലക്ഷം കൊടുത്തിട്ടല്ലേ ഇത്ര യോഗ്യനായ ഒരു ഡോക്ടറിനെ മകളെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്? ഉണ്ണിമേനോനെ നിർബന്ധിച്ച് സ്വത്ത് മുഴുവനും നിന്റെ പേരിലാക്കിയത് കൊണ്ടല്ലേ ഇതൊക്കെ സാധിച്ചത്? അന്ന് നീ വിചാരിച്ചു ഞങ്ങൾ മഹാപാപികളാണെന്ന്. ഇപ്പോഴോ? ഇപ്പം മനസ്സിലായില്ലേ? അതൊക്കെ നിന്റെ ഗുണത്തിനായിരുന്നെന്ന്. വേദ്യം ചെയ്യേണ്ടിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അമ്മ കൊടുത്ത സ്വത്തല്ലേ, അത് എൻ്റെ പേരിൽ ആർക്കേണ്ടിയിരുന്നില്ല. പിന്നെയും തുടങ്ങിയോ അസംബന്ധം പറയാൻ? കുറച്ച് നന്ദി വേണം മനുഷ്യനായി ജനിച്ച. നാരായണി, നിനക്ക് വേണ്ടി ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും. ഇതെല്ലാം കേട്ടിട്ട് നാരായണി പറയുകയാണ്, സഹോദരന്മാരോട് പറയുകയാണ്, ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ അപ്പൂന് ഒരു അച്ഛനുണ്ടാവുമായിരുന്നു. അപ്പൂനെ കളിപ്പിക്കാൻ ഒരു അച്ഛൻ. സ്വത്തെഴുതി വാങ്ങിച്ചോണ്ട ഉണ്ണിമേനോൻ നാട് വിട്ടാന്ന നിന്റെ വിചാരം? അയാൾക്ക് വേറെ പെണ്ണുണ്ടായിരുന്നു, അവളെ ഇങ്ങോട്ട് കടന്നതാ. വരൂ അമ്മേ, ഇരുട്ടാവുമ്പോഴേക്കും നമുക്ക് മേല് കഴുകാം. അപർണ തൻ്റെ അമ്മയുടെ കൈ പിടിച്ചു വലിച്ചു. അമ്മയുടെ പകച്ച കണ്ണുകളും സദാസമയവും വിയർക്കുന്ന മേൽച്ചുണ്ടും അവളിൽ അനുകമ്പ നിറച്ചു. നിന്റെ അച്ഛന് എന്നെ ജീവനായിരുന്നു, ആര് പറയണതും നീ വിശ്വസിക്കണ്ട കേട്ടോ. ആ നിർഭാഗ്യവതി പിറുപിറുത്തു. ഇല്ലേ അമ്മേ, ഞാൻ ആര് പറഞ്ഞതും വിശ്വസിക്കില്ല. വെള്ളത്തിലിറങ്ങി നിന്നപ്പോൾ അപർണ ചോദിച്ചു, ഞാൻ അമ്മയുടെ പുറം തേച്ച് തരണോ? വേണ്ട, ഞാൻ നിന്റെ പുറം തേക്കാം. അങ്ങനെ അമ്മയും മകളും കുളത്തിൽ മേല് കഴുകാൻ നിൽക്കുകയാണ്. അപ്പോൾ മകൾക്ക് പിറ്റേ ദിവസം കല്യാണമാണ്. അപ്പോൾ മകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അമ്മയോട് ചോദിച്ച് തീർക്കാനായിട്ട്. നവവധുവാണ്, ഒരുപാട് കാര്യങ്ങൾ അമ്മയോട് ചോദിക്കാനുണ്ട്. എന്നാൽ അപർണ ചോദിക്കുന്നുണ്ടോ? ഇല്ല, തൻ്റെ അമ്മയോട് സംസാരിച്ച് അത്തരം സംശയങ്ങൾ നിവർത്തുവാൻ അവൾ തുനിഞ്ഞില്ല. പാവം, അമ്മയ്ക്ക് എന്തറിയും? തനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ പെട്ടെന്നൊരു രാത്രി തിരോധാനം ചെയ്തത്. രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ അച്ഛനെ അവിടെ എങ്ങും കണ്ടില്ല എന്ന് അമ്മ പറഞ്ഞു. ഗുരുവായൂർക്കും അച്ഛൻ്റെ നാട്ടിലേക്കും ആളെ അയപ്പിച്ചു, ഫലമുണ്ടായില്ല. പിന്നീട് കാശിക്ക് പോയവരും പടനിക്ക് പോയവരും ശബരിമലയിൽ പോയവരും പുട്ടവർത്തിയിൽ പോയവരും പറഞ്ഞു, അച്ഛൻ്റെ ഛായയിലുള്ള ഒരു സന്യാസിയെ അവർ ഓരോരുത്തരും കണ്ടുവെന്ന്. അച്ഛൻ പറഞ്ഞതായ വാക്കുകൾ മനോധർമ്മമനുസരിച്ച് അവർ ചമയ്ക്കുകയും ചെയ്തു. തൻ്റെ അമ്മ ചിത്തഭ്രമത്തിൽ അഭയം കണ്ടെത്തി. അഭിപ്രായ പ്രകടനത്തിൻ്റെ ന്യായീകരണം അതുതന്നെയായിരുന്നു. അതുകൊണ്ട് മാത്രം തൻ്റെ സഹോദരന്മാരുടെ ക്രോധത്തിന് ഇരയാവാതെ ആ വീട്ടിൽ അപർണയുടെ അമ്മ ഒതുങ്ങി ജീവിച്ചു. അമ്മയുടെ മേൽകഴികൾ കഴിഞ്ഞപ്പോൾ അപർണ പറഞ്ഞു, തനിച്ച് പോവില്ലേ അമ്മേ? ഞാൻ മുണ്ടൊക്കെ പിഴിഞ്ഞ് പതുക്കെ വരാം. അമ്മ കുളപ്പുരയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ആകാശം ഇരുളുന്നുണ്ടായിരുന്നു. വ്യാഴനക്ഷത്രം ഉദിച്ചു നിൽക്കുന്നത് അപർണ കണ്ടു. തൻ്റെ വരൻ ഈ നക്ഷത്രം കാണുന്നുണ്ടാവുമോ? അവൾ ആലോചിച്ചു. ഇറാനിലേക്ക് അയാളുടെ ഒപ്പം പോകുമ്പോൾ അമ്മ കരയുമോ? അമ്മയുടെ കൂടെ കുളത്തിലേക്ക് തനിക്ക് പകരം ആരാണ് ഇനി വരിക? അമ്മയെപ്പറ്റി അനുഭവപ്പെടുന്ന കുറ്റബോധം ഒരു വേദന പോലെ നെഞ്ചിനകത്ത് പരക്കുന്നത് അപർണ മനസ്സിലാക്കി. അമ്മയ്ക്ക് ആരാണ് ഇനി പാൽക്കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുക? കല്യാണത്തലേന്ന് ഈ പെൺകുട്ടിയുടെ, ഈ വധുവിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന അമ്മയെക്കുറിച്ചുള്ള ആകുലതകളാണ്, വ്യാധികളാണ് മനസ്സിൽ. ഏതൊരു പെൺകുട്ടിക്കും കല്യാണത്തലേന്ന് വരനെക്കുറിച്ച് ഉള്ള ചിന്തകളെക്കാൾ ഉപരി ഒരു പക്ഷേ തൻ്റെ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് അമ്മയെപ്പറ്റിയുള്ള ചിന്തകളായിരിക്കും കൂടുതൽ എന്ന് മാധവിക്കുട്ടി പറഞ്ഞു വയ്ക്കുകയാണ്. കണ്ണുനീർ തുടച്ചുകൊണ്ട് കുളപ്പുരയ്ക്ക് പുറത്ത് കടന്നപ്പോൾ മൂവാണ്ടൻ മാവിൻ്റെ ചുവട്ടിൽ അമ്മ നിൽക്കുന്നത് അപർണ കണ്ടു. ഏതാണ്ട് 3 വാര ദൂരത്ത് താടിയും മുടിയും വളർത്തിയ ഒരു യാചകൻ നിന്നിരുന്നു. കറുത്ത വസ്ത്രങ്ങളണിഞ്ഞ ഒരു വൃദ്ധൻ. ഈ മനുഷ്യൻ ഉമ്മറത്ത് ജോലി ചെയ്യുന്നവരുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനെ കുളത്തിനടുത്തേക്ക് വന്നു? അപർണ തന്നോട് തന്നെ ചോദിച്ചു. അമ്മയ്ക്ക് അയാളോട് പോവാൻ പറയാമായിരുന്നില്ലേ? സന്ധ്യാനേരത്ത് ഭിക്ഷക്കാർ വരാറില്ലല്ലോ. ഭ്രാന്തനായിരിക്കുമോ? അമ്മയോടയാൾ സംസാരിക്കുന്നതായി അപർണയ്ക്ക് തോന്നി. എന്നെ കൊല്ലാനായിരുന്നു അവർ തീർച്ചയാക്കിയത്. പാഷാണം കലക്കിയ പാലാണ് മുറിയിൽ വെപ്പിച്ചത്. മണത്തെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എണീറ്റ് നടന്നു. കൊല്ലാനായിരുന്നു എന്ന ഉദ്ദേശ്യം നിനക്കറിയായിരുന്നോ? ഇതാരാ ചോദിക്കണത്? എന്നാ പിന്നെ ഞാൻ വരേണ്ടിയിരുന്നില്ല അല്ലേ? അപർണ ധൃതിയിൽ അവരുടെ അടുത്തെത്തി. അപരിചിതൻ അവളെ ഒരിക്കൽ നോക്കിയിട്ട് വേലിക്കലേക്ക് നടന്നു. പറയൂ അമ്മേ, അതാരാ? എൻ്റെ അച്ഛനാണോ? അല്ല, അത് നിന്റെ അച്ഛനല്ല. അത് പിന്നെ ആരാണ്? അയാൾ എന്തിനാ അമ്മയോട് സംസാരിച്ചത്? അയാളൊരു ഭ്രാന്തനാ, വഴിതെറ്റി വന്നതാവോ. സദ്യയല്ലേ, ഊണ് കിട്ടും എന്ന് കരുതി വന്നതാവോ. ഹാവോ, ഇപ്പോഴേ എനിക്ക് ശ്വാസം നേരെ വീണുള്ളൂ. ഞാൻ വിചാരിച്ചു എൻ്റെ അച്ഛൻ കാശിന്ന് മടങ്ങിയതാന്ന്. നിന്റെ അച്ഛൻ കാണാൻ വലിയ സുന്ദരനാണ്. ഇത് പറഞ്ഞിട്ട് നാരായണി ഒന്ന് ചിരിച്ചു. തൻ്റെ അമ്മ അത്ര മനോഹരമായി ചിരിക്കുന്നത് അപർണ അതിനു മുമ്പ് കണ്ടിരുന്നില്ല. അതുകൊണ്ട് സന്തോഷ ആധിക്യത്താൽ അവളും ചിരിച്ചു. ഇതാണ് മാധവിക്കുട്ടിയുടെ ചെറുകഥ. ഇതാണ് കല്യാണത്തിൻ്റെ തലേന്നാൾ. അപ്പോൾ ഓരോ കല്യാണത്തിൻ്റെ തലേന്നാളുകളും വലിയ വലിയ ഓർമ്മപ്പെടുത്തലുകളാണ്. അപ്പം അതുമാത്രം പറയുന്നു ഞാൻ. മറ്റൊരു കഥയുമായി അടുത്ത ദിവസം എല്ലാവരും വരദയുടെ വായനാമുറിയിലേക്ക് വരിക. ഓക്കെ, ശരി.